നമസ്കാരം ശ്രീ അബ്ദുൾ ജലീൽ. മെൽബൺ മാരത്തണിൽ ആമിയുടെ വിക്ടോറിയ ഘടകം ഒരു ടീമായി മത്സരത്തിന് ഇറങ്ങാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ആദ്യം തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ടീമായി മത്സരത്തിൽ മാരത്തണിൽ പങ്കെടുക്കാൻ ഇറങ്ങുന്നത്, അക്കാര്യം ഒന്ന് പറയാമോ?
നമസ്കാരം, വിളിച്ചതിൽ സന്തോഷം ബിജു. നമ്മുടെ ആമിയ ഒരു ടീമായിട്ട് ഇറങ്ങിയത് 2012 ആദ്യമായിട്ട്, എന്റെ ഓർമ്മ 2012 ആദ്യമായിട്ട് ഞാനും ഒരു മാരത്തോൺ ഓടുന്നത്. അപ്പോ മെൽബൺ മാരത്തോണിൽ നമുക്ക് ടീമായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ടീമായിട്ട് രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻ കണ്ടപ്പോ എന്തായാലും ആമിയക്കും ഒരു കൈൻഡ് ഓഫ് ഒരു റെപ്രസെന്റേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്ന് അങ്ങനെ ഒരു ടീമായിട്ട് രജിസ്റ്റർ ചെയ്തത്. ഓസ്ട്രേലിയൻ മലയാളി ഇസ്ലാമിക് അസോസിയേഷൻ എന്നുള്ള പേരിൽ ടീമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ താല്പര്യമുള്ള ബ്രദേഴ്സിന് ആ ടീമിനകത്തോട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്.
ഓക്കേ, അപ്പൊ എത്രത്തോളം പേരാണ് പങ്കെടുക്കുന്നത് ടീമിൽ നിന്ന്?
നമ്മള് 2012 ഇനീഷ്യലി ഇങ്ങനെ ടീമായി രജിസ്റ്റർ ചെയ്ത് ഓടിയ സമയത്ത് ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മോർ ദാൻ 10 പീപ്പിൾ, എനിക്ക് ഓൾമോസ്റ്റ് 15 പീപ്പിൾ ഉണ്ടായിരുന്നു. 2014 പക്ഷേ നമുക്ക് മോർ ദാൻ 30 പീപ്പിൾ ഉണ്ടായിരുന്നു ആമിയ ഫാമിലിയിൽ നിന്ന്. ദാറ്റ് ഇൻക്ലൂഡ്സ് നമ്മള് ആണുങ്ങൾ, ബ്രദേഴ്സ്, ദെൻ പിന്നെ നമ്മുടെ ഫാമിലി കിഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മോർ ദാൻ 30 പീപ്പിൾ ഉണ്ടായിരുന്നു. ഇത്തവണ 2016 നമുക്ക് 22 പീപ്പിൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രണ്ടു പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അവര് ലാസ്റ്റ് നിമിഷം എന്തോ വേറെ എമർജൻസി വന്നത് കാരണം 20 പേരുണ്ടായിരുന്നു ഇത്തവണ ആമിയുടെ ബാനറിൽ.
ആമിയുടെ ബാനറിൽ 20 പേർ തവണ പങ്കെടുത്തു. അപ്പൊ എല്ലാവരും ഒരേ ഇവന്റിലാണോ പങ്കെടുക്കുന്നത് അതോ വ്യത്യസ്ത ഇവന്റുകളിലാണോ?
അല്ല, നമുക്ക് മെൽബൺ മാരത്തോണിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ പല ഇവന്റ്സ് ഉണ്ട്. അതിനകത്ത് 42.2 അതാണ് ഫുൾ മാരത്തോൺ, പിന്നെ ഹാഫ് മാരത്തോൺ ഉണ്ട്, ക്വാർട്ടർ മാരത്തോൺ ഉണ്ട്, പിന്നെ 5.7 റണ്ണും 3 കിലോമീറ്റർ വാക്കും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പല ഇവന്റ്സിലായിട്ടാണ് എല്ലാവരും പങ്കെടുത്തിരുന്നത്. ഇപ്പൊ ഫുൾ മാരത്തോണിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ബ്രദർ റിയാസ് ഉണ്ട്, ക്രാൻബേൺ എല്ലാം പുള്ളി താമസിക്കുന്നത്. പുള്ളിയാണ് ഫുൾ മാരത്തോണിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 4 പേര് ഹാഫ് മാരത്തോണില്, 4 പേര് ക്വാർട്ടർ മാരത്തോണിലും, പിന്നെ നമുക്ക് കിഡ്സ് ഉണ്ടായിരുന്നു കുറച്ചുപേര്, അവര് അധിക പേരും 5.7 കിലോമീറ്റർ റണ്ണിലായിരുന്നു. പിന്നെ ഇത്തവണ എന്റെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു, മീൻ വൈഫ്, ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, 3 കിലോമീറ്റർ വാക്കിലുണ്ടായിരുന്നു.
ഭാര്യയും കുട്ടികളും എല്ലാം കുടുംബമായിട്ടാണ് മത്സരിക്കാൻ ഇറങ്ങിയത് അല്ലേ?
ഇത്തവണ കുടുംബം, എന്റെ മൊത്തം കുടുംബം ഉണ്ടായിരുന്നു. അതായത് എന്റെ വൈഫും, ഞാന് ഓൾറെഡി ബിഗ് ഫാമിലിയാണ്, 4 പിള്ളേരുണ്ട്. അപ്പൊ 4 പിള്ളേരും ഉണ്ടായിരുന്നു. അതിന് പുറമെ ഇത്തവണ എന്റെ ബ്രദറുടെ 2 പിള്ളേരും ഇവിടെ ഉണ്ട്. ഒരു 2 മാസത്തേക്ക് മൂത്താളോട് പഠിക്കുന്നതാണ്, ചെറിയ ആളോട് 2 മാസത്തേക്ക് വന്നതാണ്. അപ്പൊ അവരും ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തം എന്റെ ഫാമിലി 8 പേര് പങ്കെടുത്തു ഇത്തവണ. കഴിഞ്ഞ തവണ 2 മക്കളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കഴിഞ്ഞ തവണ അവര് 3 കിലോമീറ്റർ ഓടിയിട്ട് അവർക്ക് ഇത്തവണ 10 പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് മാരത്തോണിന്റെ ഒരു സവിശേഷതയാണ്. നമ്മൾ ഒരിക്കൽ പങ്കെടുത്തു കഴിഞ്ഞാല് വീണ്ടും പങ്കെടുക്കാൻ മോട്ടിവേഷൻ കൂടും നമുക്ക്.
എന്താ മോട്ടിവേഷന്റെ കാരണം? എന്താ,
ഒന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ബേസിക്കലി ഇതൊരു ഗ്ലോബൽ ഇവന്റ് ആണ്. നമുക്ക് 38,000 പേര് ഇത്തവണ പങ്കെടുത്തിരുന്നു. എനിക്ക് ഒന്ന് കഴിഞ്ഞ തവണ 40,000 എബോ ഉണ്ടായിരുന്നു. ഈ ഡിഫറെന്റ് ഇവന്റ്സിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കിലോമീറ്റർ വാക്ക് മുതൽ ഫുൾ മാരത്തോൺ മുതൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 38,000+ ആളുകൾ ഇത്തവണ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഗ്ലോബൽ ഇവന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റോഡ് ലെവർ അറിയണ എന്നാണ്, നമ്മൾ ബിഗ് ബുളിവാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മെൽബൺ അറിയുമെങ്കിൽ. ഇത് എൻഡ് ചെയ്യുന്നത് MCGയിലാണ്, മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഗ്രൗണ്ടിലാണ് ലാസ്റ്റ് ഫൈനൽ ലാപ്പ് വരിക. അത് തന്നെ അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് MCGയുടെ വിരുമാറിലൂടെ ഓടുക എന്ന് പറയുന്നത് ആലോചിക്കുമ്പോ ഒരു മോട്ടിവേഷൻ അല്ലേ. അപ്പൊ നമ്മൾ ഈ ക്രൗഡിലൂടെ ഓടുമ്പോ ഇത് ലോകത്തു നിന്നുള്ള വേറെ നല്ല പ്രൊഫഷണൽ റണ്ണേഴ്സും പങ്കെടുക്കുന്ന ഇവന്റ് ആണ്. ഇത്രയും ഒരു ക്രൗഡിന്റെ കൂടെ മെൽബണിലെ മെയിൻ സ്ട്രീറ്റിലൂടെ നമുക്കായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് 2 മണിവരെയൊക്കെ ഈ റോഡ്സ്. നമ്മളതങ്ങനെ ഓടുമ്പോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു മോട്ടിവേഷൻ. അപ്പൊ അത് ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ വീണ്ടും അതാണ്ട് ഒരു മോട്ടിവേഷൻ കാര്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്.
അതായത് മെൽബൺ നഗരം മറ്റാരുമില്ലാതെ നമുക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നു പറയുമ്പോഴുള്ള
എന്ന് പറയാം. മറ്റാരും ഇല്ലാതെ ഞാൻ പറയില്ല, കാരണം നമുക്ക് ചിയർ ലീഡേഴ്സ് കുറെ പേര് സ്ട്രീറ്റിൽ, അതും ഒരു അതിന്റെ മോട്ടിവേഷൻ.
എങ്കിൽ പോലും അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണല്ലോ.
എക്സാക്ട്ലി. പിന്നെ അത് ഇതറിയാത്തപ്പോ മാരത്തോണിനെ കുറിച്ച് അറിയാത്തപ്പോ ഇവിടെ ലോക്കൽ ട്രാവലേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. അവരും തന്നെ ഇത് കാണുമ്പോ ഒരു നിമിഷം നേരം നിന്ന് ഇത് നോക്കി നമ്മളൊന്ന് എൻകറേജ് ചെയ്യും. അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. നമുക്ക് അവിടെ പിള്ളേരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് വഴിവെക്കിൽ നിന്നിട്ട് നമുക്ക് വെള്ളവും എനർജി ഡ്രിങ്കും ഇതെല്ലാം ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അതിന് പുറമെ ഇവര് ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓടുമ്പോ തന്നെ നമുക്ക് കുറച്ചും കൂടി എനർജി റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടി അവര് അങ്ങനത്തെ കുറെ സപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. അതൊരിക്കലും ഓടിയവര് പിന്നെ ഓടാനുള്ള മോട്ടിവേഷൻ അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം.
ഇതിലിപ്പോ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു, കൊച്ചുകുട്ടികൾ വരെ ഉൾപ്പെടെയാണോ?
എന്റെ ഏറ്റവും ചെറിയ മോൾക്ക് 3 വയസ്സാണ്.
3 വയസ്സുള്ള കുട്ടി ഓടിയോ?
അല്ല, 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് പ്രാം ഉപയോഗിക്കാം. അപ്പൊ പ്രാം ഉപയോഗിക്കണമെങ്കിൽ അവർ 3 കിലോമീറ്റർ വാക്കിലേ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ വൈഫ് 3 കിലോമീറ്റർ വാക്കിലായിരുന്നു, പ്രാമിൽ മോളുണ്ടായിരുന്നു. പക്ഷെ വൈഫ് പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ ടൈം അവൾ ഓടിയായിരുന്നു എന്നാ പറഞ്ഞു. ഞാൻ അവൾക്കും തന്നെ ഈ ക്രൗഡ് ഇങ്ങനെ കാണുമ്പോ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ.
ടീമായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു എന്ന് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ടീമായി മുന്നോട്ട് വരാനുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ?
അങ്ങനൊരു പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻ ടീമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ സെയിം ഈവന്റ് തന്നെയാണ് ടീം അധിക പേരും പങ്കെടുക്കുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാഫ് മാരത്തോൺ അല്ലെങ്കിൽ ഫുൾ മാരത്തോൺ ആണ് നമ്മളൊരു 10-20 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ പെർഫോമൻസ് ബേസ്ഡ് നമുക്കൊരു ഒരു പ്രൈസ് ഉണ്ട്. അതിപ്പോ ഇതിന് എല്ലാവരുടെയും സമയം നോക്കിയിട്ട് അതിനകത്ത് ആവറേജ് ബെറ്റർ ടൈം നോക്കിയിട്ടുള്ള ടീമിന് ഒരു പ്രൈസ് കിട്ടും. പക്ഷെ നമ്മുടെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് 3 കിലോമീറ്റർ മുതൽ 42.2 വരെ ആവുമ്പോ ഒന്നതും, പിന്നെ നമ്മൾ ആരും പ്രൊഫഷണൽ റണ്ണേഴ്സ് അല്ല, എക്സെപ്റ്റ് മേ ബി റിയാസ്. നമ്മുടെ കൂട്ടത്തില് ഫുൾ മാരത്തോൺ 4 തവണ മറ്റേ കണ്ടിന്യൂസ് ഓടിയിട്ടുള്ള ആളാണ് റിയാസ്. പുള്ളി എനിക്ക് 2013 മുതൽ പുള്ളി കണ്ടിന്യൂസ് എല്ലാ മാരത്തോണിലും ഫുൾ ഓടിയിട്ടുണ്ട്. റിയാസ് കടന്നോളി,
റിയാസ് കടന്നോളി. ഓക്കെ,
അദ്ദേഹത്തെയാണ് എനിക്കിപ്പോ നമ്മളെ കൂട്ടത്തിൽ തന്നെ പ്രൊഫഷണൽ റണ്ണർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2011 ഇവിടെ വന്നപ്പോ മെൽബൺ മാരത്തോണിനെ കുറിച്ച് കേട്ടപ്പോ ഓടാനൊരു മോഹം തോന്നുകയും പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് തുടങ്ങുകയും ചെയ്തു. ഫസ്റ്റ് തവണ പ്രാക്ടീസ് നടത്തുമ്പോ എനിക്ക് ഒരു 5-6 മിനിറ്റ്സ് വരെ നോൺ സ്റ്റോപ്പ് ഓടാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മൾ പ്രാക്ടീസിലൂടെ കൊണ്ടുവന്ന് 2012 ഹാഫ് മാരത്തോൺ ഓടി 21.1. അന്ന് ഞാൻ ഓടുമ്പോ ഞാൻ പ്രതീക്ഷയെക്കാളും എത്രയോ എളുപ്പത്തിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് അടുത്തവണ ഫുൾ മാരത്തോൺ ഓടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായത്. ഞാൻ 2014 ഫുൾ മാരത്തോൺ ഓടിയിരുന്നു.
ഓക്കെ, അല്ല ഇതിലിപ്പോ ഈ സ്ത്രീകളും കുട്ടികളും എല്ലാം ഓടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു പൊളിറ്റിക്കൽ ചോദ്യം കൂടിയുണ്ട്. കാരണം പലപ്പോഴും ഓസ്ട്രേലിയയിൽ എത്തുമ്പോഴും മുസ്ലിം സമുദായം സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വന്തം മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു, പുറത്തേക്ക് വരുന്നില്ല, ഓസ്ട്രേലിയൻ പൊതുസമൂഹവുമായി ഇഴുകിച്ചേരുന്നില്ല എന്ന ആരോപണം പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരുപക്ഷെ ആ ഒരു പുറന്തോട് പൊട്ടിച്ചെറിയുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൽ ഉണ്ടായിരുന്നു.
അതൊരു ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ആ പുറന്തോട് പൊട്ടിച്ചെറിയുക എന്ന ലക്ഷ്യം നമുക്ക് പ്രകടമായിട്ട് ഉണ്ടായിരുന്നില്ല. അതതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണെങ്കിൽ വി ആർ ഹാപ്പി. പക്ഷെ മുസ്ലിം സമുദായം ഇങ്ങനെ എഴുകിച്ചേർന്നില്ല അല്ലെങ്കിൽ ഇവർ ഇതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നതാണെന്നുള്ളത് ഒരു റോങ് നോഷൻ ആണ്.
അല്ല, പക്ഷെ അങ്ങനെ ആരോപണം പലപ്പോഴും ഉയരുന്നുണ്ടെന്നുള്ള വാസ്തവമല്ലേ?
അത് ഒരു പരിധിവരെ ശരിയായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മള് മുസ്ലിം എന്നുള്ളത് മാത്രല്ല, നമ്മൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് വരുന്നവര് റിഗാർഡ്ലെസ് ഓഫ് ദ റിലീജിയൻ നമ്മൾ നമ്മളേതായ ചട്ടക്കൂടും ചിലപ്പോൾ അറിയാതെ തന്നെ ഫോം ചെയ്ത് വരുന്നില്ലേ. വി ആർ മോർ കംഫർട്ടബിൾ വിത്ത് ഓവർ ഓൺ പീപ്പിൾ അല്ലേ. അപ്പൊ അതെനിക്ക് ഒരു റിലീജിയൻ ബേസ്ഡ് അല്ല, റാദർ എനിക്കൊരു എത്നിക് ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ആണ് ആ ഒരു സെഗ്രിഗേഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഓക്കെ,
നമ്മൾക്കിപ്പോ നോക്കുമ്പോ തന്നെ ഇപ്പൊ ബിജു ഐ ഡോണ്ട് നോ, നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, ബട്ട് അതർവൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു സെഗ്രിഗേഷൻ ഫീൽ ചെയ്യാം. നമ്മൾ ഇന്ത്യൻസ് മാത്രമല്ല, നമ്മൾ വേറെ എത്നിക് ബാക്ക്ഗ്രൗണ്ട് വരുന്നവരെ നോക്കിക്കഴിഞ്ഞാലും അവരും തന്നെ അവരുടേതായ ഒരു ഗ്രൂപ്പിൽ കംഫർട്ടബിൾ ആണ്. നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ട്, നമുക്ക് ഇല്ലാന്ന് പറഞ്ഞു കൂടെ. പക്ഷെ നമ്മൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രകടം അത് ആ ചട്ടക്കൂട് പൊളിച്ചെറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് കുറച്ചും കൂടി മുഖ്യധാരയിലോട്ട് വരാ എന്നുള്ളത് ആവശ്യമാണ്. കാരണം നമ്മളിപ്പോ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോഴും അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അത് എന്റെ ഒരു ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോ മാരത്തോണിൽ പങ്കെടുക്കുന്നത് അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കാനായിരുന്നില്ല കേട്ടോ. അത് അങ്ങനെ പറയണമെങ്കിൽ ആ പറയുന്നതിൽ സത്യമില്ലാതെയായി വരും. അതേപോലെ ഒരു ഗ്ലോബൽ ഈവന്റ് ആണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നല്ലൊരു ഗ്ലോബൽ ഈവന്റ്. ഇപ്പൊ ഇതിൽ ഫസ്റ്റും സെക്കൻഡും അടിക്കുന്ന ഇപ്പൊ ഇന്റർനാഷണൽ, തവണ സിഡ്നിക്കാരനായിരുന്നു, സാധാരണ പലപ്പോഴും ഇന്റർനാഷണൽ റണ്ണേഴ്സ് ആവാറുണ്ട്. അവരുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓടാൻ പറ്റുന്ന ഒരു അവസരമാണിത്. കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളൊക്കെ കടത്തിവിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നത് മറ്റൊരു സത്യം. പക്ഷെ എന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് അവരുടെ കൂടെ ഓടാൻ പറ്റുന്ന ഒരു അവസരം നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മലയാളികൾ അത്ര തന്നെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുറച്ചും കൂടി അവരതിന്റെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ ജലീൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഒപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു വരും വർഷങ്ങളിലേക്കും.
താങ്ക് യു വിജയ്, താങ്ക് യു വെരി മച്ച്.